2024 സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ലങ്കയിൽ ദിസാൻ നായകെ അധികാരമേറ്റപ്പോൾ ശ്രീലക്ഷ്മി മണികണ്ഠൻ എഴുതുന്നു, അനുര കുമാര ദിസ് നായകെ 38 സ്ഥാനാർത്ഥികൾ മത്സരിച്ച ശ്രീലങ്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയെയും പ്രസിഡന്റ് റണിൽ വിക്രം സിംഗയെ വീഴ്ത്തിയ നേതാവ്. ലങ്കയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റായ ദിസ് നായകെ പറ്റി അന്താരാഷ്ട്ര തലത്തിൽ അത്ര കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അയൽരാജ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ നയങ്ങളിലേക്ക് ഏറെ ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. വിശേഷിച്ച് ഇന്ത്യ ലങ്ക ബന്ധത്തിൽ പോകുന്ന മാറ്റങ്ങളിലേക്ക് ഇടതുപക്ഷ നേതാവായതിനാൽ ചൈനയോട് ചായുമോ എന്നാണ് പ്രധാന ആശങ്ക. 2022 സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കണിയിലും മുങ്ങിത്താഴ്ന്ന ശ്രീലങ്കയ്ക്ക് പിടിച്ചുകയറാൻ കച്ചിത്തുരുമ്പായത് ഇന്ത്യ നൽകിയ സഹായങ്ങളാണ്. ലങ്കയെ കുഴിയിൽ വീഴ്ത്തിയതാകട്ടെ, പണം നൽകി കടക്കണിയിലാക്കുന്ന ചൈനീസ് തന്ത്രോ ആരാണ് അനുര? AKD ഇങ്ങനെയാണ് ദിസ് നായകെ ലങ്കൻ ജനതകൾക്കിടയിൽ അറിയപ്പെടുന്നത്. ജനതാ വിമുക്തി പെരുമുന പാർട്ടിയുടെ നേതാവാണ് മാർക്സിസ്റ്റ് പക്ഷകാരനായ ദിസ് നായകെ. 2022 പ്രക്ഷോഭത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് ആയതിനാൽ മാറ്റത്തിന്റെ മുഖം എന്ന പ്രതിച്ഛായോടെ ആണ് ദിസ് നായകെ മത്സരത്തിനിറങ്ങിയത്. 1968 നവംബറിൽ അനുരാധപുര ജില്ലയിലെ ഥാമ്പുതഗമയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനലം തൊഴിലാളികളുടെ മകൻ എന്ന് പ്രഖ്യാപിച്ചായിരുന്നു ദിസ് നായകയുടെ പ്രചാരണം. സ്കൂൾ കാലത്ത് രാഷ്ട്രീയം തുടങ്ങിയ മാർക്സിസ്റ്റ് ലെനിൻ നേതാവായ ദിസ് നായകെ 1987 GVP ചേർന്നത്. 2001 പാർലമെന്റിലെത്തി പാർട്ടിയിൽ പെട്ടെന്നായിരുന്നു ദിസ് നായകയുടെ വളർച്ച. 2019 പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായി 3.2% മാത്രം വോട്ടാണ് ലഭിച്ചത്. മുൻ പ്രസിഡന്റ് ഗോതബയ രാജപക്സെക്കെതിരെ 2022 പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ് ദിസ് നായകയുടെ ജനപ്രീതിയിൽ ടേണിംഗ് പോയിന്റായത്. ജനങ്ങളിൽ ഒരാളാണ് താനെന്നും സമൂലമായ മാറ്റത്തിന് തന്നെ പോലെ ഒരാള് രാജ്യത്തിനും വേണമെന്നുമുള്ള പ്രതീതി ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നത് ദിസ് നായകെ വിജയിച്ചു. അഴിമതി തുരുത്തും രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കും. എക്സിക്യൂട്ടീവ് പ്രസിഡൻസി ഇല്ലാതാക്കും. അന്താരാഷ്ട്ര മോണിറ്ററി ഫണ്ടിന്റെ വ്യവസ്ഥകൾ വീണ്ടും ചർച്ച നടത്തും. ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ മറ്റു രാജ്യങ്ങളെ അനുവദിക്കില്ല തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ. ചൈനയ്ക്ക് അനുകൂലം. മുൻപ് ശ്രീലങ്കയിൽ ഇന്ത്യ വിരുദ്ധ വികാരം ഇളക്കിവിട്ട ചരിത്രം GVPക്ക് ഉണ്ട്. LTTEക്കെതിരെ ശ്രീലങ്കയിലെത്തിയ ഇന്ത്യൻ സമാധാന സേനയ്ക്കെതിരെ JVP കലാപക്കൊടി പിടിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ലങ്കൻ പ്രസിഡന്റ് ജയവർദ്ധനെയും ഒപ്പിട്ട ഇന്ത്യ ശ്രീലങ്ക ഉടമ്പടിയും അവർ എതിർത്തു. ദിസ് നായകെ ചൈനയോട് അടുത്തു നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് കേൾക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ് അത്. മാത്രമല്ല ശ്രീലങ്കയിൽ ചൈനീസ് സ്വാധീനം ഗണ്യമായി വർദ്ധിക്കും. ഇന്ത്യയെ നിരീക്ഷിക്കാനുള്ള ചാരക്കപ്പലുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ലങ്കയിൽ വിന്യസിക്കാൻ ചൈനയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. 2017 മുതൽ ലങ്കയുടെ ഹാംബൽതോട്ട് തുറമുഖം ചൈന 99 വർഷത്തെ പാട്ടത്തിനെടുത്തിരിക്കുകയാണ്. ദിസ് നായകയുടെ ജയം ഇന്ത്യക്ക് വെല്ലുവിളിയായി വിലയിരുത്തുന്നു നിരവധി നിരീക്ഷകരും ഉണ്ട്. അടുത്ത സുഹൃത്തായ ലങ്കയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ $400 കോടി ഇന്ത്യ സഹായമായി നൽകിയത്. വിവിധ പദ്ധതികൾക്കും ലങ്കയിൽ ഇന്ത്യ തുടക്കമിട്ടിട്ടുണ്ട്. ദിസ് നായകെ അധികാരത്തിലെത്തിയത് ചില ഇന്ത്യൻ കമ്പനികളുടെ പദ്ധതിക്ക് ഭീഷണി ആയേക്കുമെന്ന ഭീതിയുമുണ്ട്. കൊളംബോ തുറമുഖത്ത് അദാനി പോർട്സ് നിർമ്മിക്കുന്ന കണ്ടെയ്നർ ടെർമിനലിന്റെ ഭാവിയിലും ആശങ്കയുണ്ട്. പദ്ധതിക്ക് $553 ബില്യൺ സഹായം നൽകുമെന്ന് നേരത്തെ US അറിയിച്ചിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖം എന്നിരിക്കെ പദ്ധതി പൂർത്തിയാക്കുന്നതോടെ കൊളംബോയുടെ മുഖച്ഛായ മാറുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയെ പിണക്കമോ? ഇന്ത്യയെ പോലെ ശക്തമായ ഒരു അയൽരാജ്യത്തെ ദിസ് നായകെ അവഗണിക്കാനാകില്ല. ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ലങ്കയുടെ പരമാധികാരവും താല്പര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനൊപ്പം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കേണ്ടതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു. കഴിഞ്ഞ February ഇന്ത്യയിലെത്തിയ ദിസ് നായകെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു.